بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. فيقول الإمام مسلم ابن حجاج رحمه الله في مقدمة كتابه صحيح مسلم: وللذي سألت أكرمك الله حين رجعت إلى تدبره، وما تؤول إليه الحال إن شاء الله عاقبة محمودة ومنفعة موجودة. وظننت حين سألتني تجشم ذلك أن لو عزم لي عليه وقضي لي تمامه كان أول ما يصيبه نفع ذلك إياي خاصة قبل غيري من الناس. ഞാൻ മുസ്ലിം പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞത് പ്രകാരം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നല്ല ഒരവസാനം ഇതിനുണ്ടാവും. ഈ കിതാബ് പൂർത്തിയാവുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും. അങ്ങനെ ഇത് പൂർത്തിയാക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉപകാരം ആദ്യമായി കിട്ടുന്നത് ആർക്കായിരിക്കും? എനിക്ക് തന്നെ. കബില ഖൈരി മിനന്നാസ്, ബാക്കിയുള്ള ആളുകൾക്ക് മുമ്പേ. അതങ്ങനെ തന്നെ നടന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഇമാം മുസ്ലിമിൻ്റെ കിതാബിന് ഇത്രയും വലിയ ഷുഹ്റത്ത് കൊടുത്തിട്ടുണ്ട്, പ്രശസ്തി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇമാം ബുഖാരിയുടെ കൂടെ ചേർത്ത് പറയും മുസ്ലിമിൻ്റെ പേര്. അങ്ങനെ അള്ളാഹു ഷുഹ്റത്ത് കൊടുക്കുക എന്നുള്ളത് എഴുതിയ ആളുടെ ഇഖ്ലാസിൻ്റെ കാരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാല്ലാ, പൊതുവെ അങ്ങനെയാണ് എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത്. എത്ര ഇഖ്ലാസോടെയാണോ അതനുസരിച്ച് ആ പറഞ്ഞതിന് അസറുണ്ടാവും, ചെയ്തതിന് ബർക്കത്തുണ്ടാവും. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ ജയിലിൽ കിടന്നിട്ടാണ് മരിച്ചത്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ദാവത്ത് എന്തായി? ദാവത്തിന് അത്രയും ബർക്കത്ത് നമ്മളിന്നും കാണുന്നു. ഇമാം നവവി, ഒരുപാട് ആളുകൾ കിതാബുകൾ എഴുതും, പക്ഷേ ഇമാം നവവിയുടെ റിയാദ് സാലിഹീൻ, ഇമാം നവവിയുടെ അർബഊൻ നവവി, ഇങ്ങനെയുള്ള കിതാബുകൾ ജനങ്ങൾ ഇന്നും എത്രയോ പള്ളികളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പൊതുവെ എഴുതിയ ആളുടെ ബർക്കത്ത് നമുക്കതിൽ കാണാൻ പറ്റും, എഴുതിയ ആളുടെ ഇഖ്ലാസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നത് ചെയ്യുന്നത് അതിൻ്റെ ഇഖ്ലാസിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹ് ഇൻഷാഅള്ളാഹ് ജനങ്ങളുടെ മനസ്സിൽ അതിന് സ്വാധീനം ഉണ്ടാക്കുക. അള്ളാഹു പറഞ്ഞു: ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആര് അള്ളാഹനെ സൂക്ഷിച്ചോ ക്ഷമിച്ചോ അവൻ്റെ അമൽ അള്ളാഹ് അങ്ങനെയുള്ള ആളുകളുടെ മുഹ്സിനുകളുടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആളുകൾ, അള്ളാഹനെ മുന്നിൽ കാണുന്നത് പോലെ ചെയ്യുന്ന ആളുകൾ, അവരാണ് മുഹ്സിൻ. അങ്ങനെയുള്ള ആളുകളുടെ അമൽ അള്ളാഹ് വെറുതെ ആക്കി കളയില്ല, അവരുടെ ദാവത്തിൻ്റെ ബർക്കത്ത് കാണുക തന്നെ ചെയ്യും. ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തായിരിക്കും, അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷമായിരിക്കും. അപ്പം അങ്ങനെ ഇമാം മുസ്ലിമിൻ്റെ ഈ സഹീഹിന് നമ്മളെ ബർക്കത്ത് കാണുന്നുണ്ട്. കാരണം അവർ ആദ്യം അവർ ലക്ഷ്യം വെക്കുന്നത് സ്വന്തത്തെയാണ്, എനിക്കിത് ഉപകാരപ്പെടണം എന്ന ഉദ്ദേശം വെച്ചാൽ അതിന് പൊതുവെ ബർക്കത്തുണ്ടാവും. ഇപ്പം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി, ബുഖാരിക്ക് എഴുതിയ വിശദീകരണം, ഇങ്ങനെ ചില കിതാബുകൾ സാധാരണക്കാരായ ആളുകളോട് ചോദിച്ചവരെ അവർ കേട്ടിട്ടുണ്ടാവും. ഇബ്നു ഹജർ അസ്ഖലാനി അവർ കേട്ടിട്ടുണ്ടാവും, ആ മുസ്ലിമിനും ബുഖാരി അവർ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അത് പൊതുവെ അത് എന്തിൻ്റെ അടയാളം? ചെയ്ത ആളുടെ നല്ല നീയത്തിൻ്റെ അടയാളമായിരിക്കും. നല്ല നീയത്തുള്ള ആമൽ അള്ളാഹു അതിന് ബർക്കത്ത് കൊടുക്കും, ഈ ലോകത്തും പരലോകത്തും ഇൻഷാല്ലാ. എന്നിട്ട് ഇമാം നവവി മുസ്ലിം പറഞ്ഞു: ലി അസ്ബാബിൻ കസീറത്തിൻ യതൂലു ബിദിക്രിഹൽ വസ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം? ലി അസ്ബാബിൻ, അതിന് പല കാരണങ്ങളുണ്ട്. അസ്ബാബിൻ കാരണങ്ങളുണ്ട്, കസീറത്തിൻ ഒരുപാട്. യതൂലു ബിദിക്രിഹ അൽ വസ്ഫു, അത് ഇവിടെ പറയാൻ നിന്നാൽ അത് ദീർഘിച്ചു പോകും. യതൂലു ഒരുപാടാകും, നീണ്ടുപോകും. ബിദിക്രിഹ അത് പറഞ്ഞാൽ അൽ വസ്ഫു, ഈ വിശേഷണം, ഈ എഴുത്ത്, അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്. ഇല്ല അന്ന ജുംലത്ത് ദാലിക്, എന്നാൽ അന്ന ജുംലത്ത് ദാലിക്, അതിൽ നിന്ന് ഒരു ജുംല, ഒരു കുറച്ച് പറഞ്ഞാൽ, അതിൽ നിന്ന് കുറച്ച് പറയുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ പറയുകയാണ് അതിനെപ്പറ്റി. എങ്ങനെ ഇതാണ് ഇത് ഉപകാരപ്പെടുക? ഈ കിതാബിൻ്റെ എന്തെന്ത് കാരണങ്ങൾ കൊണ്ട് ഇത് ഉപകാരപ്പെടും? അന്ന ബബ്ദൽ ഖലീലി മിൻ ഹാദ ശഅ്നി വ ഇത്ഖാനഹു അയ്സറു അലൽ മർഇ മിൻ മുആലജതിൽ കസീരി മിൻഹു. അന്ന ബബ്ദൽ ഖലീൽ, ബബ്ത് എന്ന് പറഞ്ഞാൽ ക്രോഡീകരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ബബ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഉദ്ദേശം ഹൈഫ്ലാക്കലും ശ്രദ്ധിച്ച് പഠിക്കലും. ഹൈഫ്ലാക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. അൽ ഖലീൽ, കുറച്ച്. മിൻ ഹാദ ശഅ്നി, ഈ കാര്യത്തിൽ നിന്ന് അഥവാ ഹദീസിൽ നിന്ന്, ഹദീസാകുന്ന ഹദീസുകളാകുന്ന വിജ്ഞാന ശാഖയിൽ നിന്ന് കുറച്ച് പഠിക്കുക എന്നത്. ഇത്ഖാനഹു, ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ അതിൽ നല്ല നൈപുണ്യം നേടുക. ഇത്ഖാൻ അത്ഖന, അത്ഖന കുല്ല ശൈ, അള്ളാഹിനെ പറ്റി പറഞ്ഞു. അള്ളാഹ് എല്ലാം വളരെ നന്നാക്കി ചെയ്തിരിക്കുന്നു, അതിനാണ് ഇത്ഖാൻ എന്ന് പറയുന്നത്. ഏറ്റവും നന്നാക്കി ചെയ്യുക, കുറച്ച് പഠിക്കലും അത് നന്നായി പഠിക്കലും. ഐസറു അലൽ മർഇ, ഒരു മനുഷ്യന് എളുപ്പമാണ്, യസീറാണ്, ഐസർ എളുപ്പമാണ്. മിൻ എന്തിനേക്കാൾ, മിൻ മുആലജത്തിൽ കസീരി മിൻഹു, കുറേ എണ്ണത്തിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാളും എളുപ്പമായിരിക്കും എന്ത്, കുറച്ച് നന്നായി പഠിക്കുക. കുറച്ച് നന്നായി പഠിക്കുക, തുടക്കക്കാരെപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് മുറബിയായ ഒരു പണ്ഡിതൻ ആരായിരിക്കും, മുറബി ആയ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ യുഅല്ലിമുന്നാസ, ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ് അയാൾ. ആര്, എന്ത് പഠിപ്പിക്കുന്നത്? ഖലീലൽ ഇൽമി ഖബ്ല കസീരിഹി, ഇൽമിൻ്റെ കുറച്ച് കുറച്ച് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക, വലുത് ആദ്യം പഠിപ്പിക്കുന്നതിനേക്കാൾ. അങ്ങനെയുള്ള ആലിമുകളെയാണ് മുറബിയായ, അതായത് ജനങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്ന, പടിപടിയായി പഠിപ്പിച്ചുകൊണ്ടുവരുന്ന ആളുകൾ എന്ന് പറയാം. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതും. കുറച്ച് ചെറിയ ചെറിയ ഹദീസുകൾ, ചെറിയ ചെറിയ സുഹൃത്തുകൾ, ഒരാൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ ആദ്യം ചെറിയ ചെറിയ സുഹൃത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകൾ, ഹദീസുകൾ പഠിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഹദീസുകൾ. അങ്ങനെ ഫിഖ്ഹിൻ്റെ മസാലയാണെങ്കിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില ആളുകൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങും, എൽമി പഠിക്കാനിറങ്ങും. അങ്ങനെ എൽമി പഠിക്കാൻ അവൻ ആദ്യം ഇറങ്ങുന്നതിന് ചിലപ്പോൾ ഫിഖ്ഹ് ആയിരിക്കും. അങ്ങനെ ഫിഖ്ഹിൽ ഇവൻ എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി ആദ്യം ഫിഖ്ഹിൻ്റെ ഏത് കിതാബ് എടുത്താൽ ആദ്യം ഉണ്ടാവും, കിതാബ് തഹാറ, ശുദ്ധീകരണത്തിൻ്റെ അധ്യായം. അതിലാദ്യം ബാബുൽ മിയാ, വെള്ളത്തിൻ്റെ അധ്യായം. വെള്ളത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. തഹൂറുണ്ട്, താഹിറുണ്ട്, അതുപോലെ നജസുണ്ട്, ഇനി അങ്ങനെ ഇല്ലാന്നൊരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് തഹൂറും നജസും രണ്ടും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇതൊന്നും ജുംലത്തായി പഠിക്കാതെ, അതിൻ്റെ ബേസിക്കായി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാദ്യം പഠിച്ച് അടുത്തയിലേക്ക് കടക്കാതെ ആ ആഴത്തിലേക്ക് ചില ആളുകൾ ഇറങ്ങും. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് വെള്ളത്തിൻ്റെ ഭാവമാണല്ലോ, ആ വെള്ളത്തിലാവും മുങ്ങും, പിന്നെ പൊങ്ങൂല, വെള്ളത്തിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ആകാൻ പാടില്ല. കാരണം ആദ്യം ഒരാൾ തുടങ്ങേണ്ടത് എന്താ, പുറമേക്കുള്ള കാര്യങ്ങൾ, ആഴത്തിലേക്ക് ഇറങ്ങാതെ പുറമേക്കുള്ള ചെറിയ 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 കാര്യങ്ങൾ. അങ്ങനെയാണ് ഒരു താലിബ്, ഒരു മത വിദ്യാർത്ഥി പഠിച്ചു തുടങ്ങുന്നത്. ഖുർആൻ ഹിഫ്ളാക്കുക, ചെറിയ ചെറിയ ഹദീസുകൾ ഹിഫ്ളാക്കുക, എല്ലാ കിതാബുകളും. അതിനാണ് ഉലമാക്കൾ എന്ത് ചെയ്യുന്നത്, അധിക കിതാബുകളും മുഖ്തസറാക്കി എഴുതുന്നത്. വലിയ കിതാബ് ചുരുക്കിയിട്ടൊരു കിതാബ് ഉണ്ടാവും, പൊതുവെ അങ്ങനെ ഉണ്ടാവും. വലിയ കിതാബുകൾ ചുരുക്കിയിട്ട് ഒരു കിതാബ് പൊതുവെ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഖ്ഹിൽ വളരെ ചുരുങ്ങിയൊരു കിതാബാണ് ബുലൂഗുൽ മറ, ചെറിയ കിതാബ്, ഫിഖ്ഹിലെ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു. അതുപോലെ അർബഊൻ നവവി ഹദീസുകളാണെങ്കിൽ 40 പ്രധാനപ്പെട്ട 40 ഹദീസുകൾ. ഇങ്ങനെ വലിയ വലിയ കിതാബുകൾ ചുരുക്കി ചുരുക്കി ഉലമാക്കൾ എഴുതിയ കിതാബുകൾ ഉണ്ടല്ലോ, അതാണ് ഒരു താലിബ് ഇൽമ്, ഒരു മതവിദ്യാർത്ഥി ആദ്യം പഠിക്കേണ്ടത്. കാരണം അത് പഠിച്ചാൽ മൊത്തത്തിലുള്ള ഈ കിതാബിൽ എന്താ ഉള്ളത് എന്നൊരു എന്നൊരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് ഒരു താലിബ് ഇൽമ് തുടങ്ങേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ വലുതിലേക്ക് പോയാലോ, അവന് ഇൽമിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും ആദ്യം തന്നെ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. കുറച്ച് 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 അങ്ങനെ പഠിച്ചു വരണം. അപ്പോൾ കുറേ കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാളും ഒരാൾക്ക് ഐസർ എളുപ്പമായിട്ടുള്ളത് കുറച്ച് നന്നായി പഠിക്കണം. വലാസിയമ പ്രത്യേകിച്ച് ഇന്ദമല്ല തമീസ ഇന്ദഹു മിനൽ അവാമി, പ്രത്യേകിച്ച് ഇന്ദമല്ല തമീസ ഇന്ദഹു, വേർതിരിക്കാൻ കഴിയാത്ത മിനൽ അവാം, അവാമാരാ ആമ്മത്തുന്നാസ്, പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, അവർക്ക് എന്തിനു കഴിയില്ല, മല്ല തമീസ് ഇൻദഹു, വേർതിരിക്കാൻ കഴിയുകയില്ല. ഒരു ഹദീസിനെ സഹീഹോ ദഈഫോ എന്ന് വേർതിരിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ബി അൻ യുഖിഫഹു അല തമീസ് ഗൈറുഹു, ഇല്ലാ ബി അൻ യുഖിഫഹു അല തമീസ് ഗൈറുഹു. എങ്ങനെയല്ലാതെ ബി അൻ യുഖിഫഹു, അവനെ നിർത്തണം, അവനെ സഹായിക്കണം. അല തമീസ് വേർതിരിക്കാൻ, ഗൈറുഹു മറ്റൊരാളുകൾ, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ സഹായിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റൂ, അങ്ങനത്തുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച്. ഫൈദാ കാനൽ അമ്രു ഫീ ഹാദാ കമാ വഖഫ്ന, ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ വിശദീകരിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, ഫൽഖസ്ദു മിൻഹു ഇല സഹീഹിൽ ഖലീൽ ഔലാ ബിഹിം മിൻ ഇസ്തിയാദി സഖീം. ഫൽഖസ്ദു മിൻഹു ഇല സഹീഹിൽ ഖലീൽ, സഹീഹായ കുറച്ച് ഹദീസുകൾ നമ്മൾ ഉദ്ദേശിക്കുക, അത് ലക്ഷ്യം വെക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. ഔലാ ബിഹിം, അതാണ് അവർക്ക് ഏറ്റവും യോജിച്ചത്. മിൻ ഇസ്തിയാദി സഖീം, കുറേ സഖീം പഠിക്കുന്നതിനേക്കാൾ, സഹീഹിൻ്റെ ഓപ്പോസിറ്റാണ് സഖീം, അല്ലെങ്കിൽ മരിയം, രണ്ടും പറയും. ദഈഫ്, ശരിക്കും സഹീഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ആരോഗ്യമുള്ളത്, സെഹത്ത്. സെഹത്ത് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെഹത്ത് പറഞ്ഞാൽ ആരോഗ്യം, ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സെഹത്ത് പറഞ്ഞാൽ ബലം തന്നെ, ബലം. ബലം എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ദഅഫ് പറഞ്ഞാൽ ദൗർബല്യം, ദുർബലമായ ഹദീസ്. അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സഖീം, രോഗം പിടിച്ച ഹദീസ്, ഇല്ലത്തുള്ള ഹദീസ്. ഇല്ലത്തെന്നൊക്കെ പറഞ്ഞാൽ രോഗം, ദൗർബല്യം, ശക്തി ഇല്ലായ്മ. നേരെ മറിച്ച് ഹദീസുകളെ നേരെ തിരിച്ച് ആണെങ്കിൽ സഹീഹ്, ആരോഗ്യമുള്ള, ഖവി, ശക്തിയുള്ള എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ട് സഹീഹായ ഹദീസ്. അപ്പോൾ സഹീഹായത് കുറച്ചുണ്ടാകുന്നതാണ് സഖീമായ കുറേ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത്. وإنما يرجى بعض المنفعة في الاستكثار من هذا الشأن وجمع المكررات منه لخاصة من الناس. എന്നാൽ وإنما يرجى, നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, بعض المنفعة, ചില ഉപകാരങ്ങൾ, എന്തിൽ നിന്ന്, في الاستكثار من هذا الشأن, ഈ ഹദീസുകൾ കുറേ പഠിക്കുക എന്നുള്ളതിൽ നിന്ന്, അതിൽ നിന്ന് ഉപകാരം ഉണ്ടാകാൻ ആർക്കാണ്? وجمع المكررات منه, അതിലെ ആവർത്തിച്ച് 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 സനദുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നത്, അല്ലെങ്കിൽ ഒരേ ഹദീസ് വേറെ വേറെ സ്ഥലത്തിലൂടെ വന്നതൊക്കെ, അങ്ങനെ ഒരുപാട് പഠിക്കൽ ഉപകാരമുണ്ടാവുക, ഉപകാരമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുക ആയിരുന്നു നല്ല ഹാസ്യത്തിൻ മിനങ്ങാർ, ജനങ്ങളിലെ ഹാസായ കുറച്ച് ആൾക്കാർക്കാണ്, ആമായ ആളുകൾക്കല്ല, പൊതുജനങ്ങൾക്കല്ല, പിന്നെ ആർക്കാണ്, ഹാസായ ആളുകൾ. അവരാരാണ്? മിമ്മൻ റുസിഖ ഫീഹി ബഅദ തയഖ്ഖു വൽ മഅരിഫത്തി ബി അസ്ബാബിഹി വ ഇലലിഹി. അവർക്ക് റുസിഖ, അവർക്ക് അള്ളാഹ് റിസ്ക്കായി കൊടുത്തിട്ടുണ്ട്. എന്താ റിസ്ക്കായി കൊടുത്തിട്ടുള്ളത്? ഫീഹി ബഅദ തയഖ്ഖു, തയഖ്ഖു എന്ന് പറഞ്ഞാൽ ഉണർവ് അഥവാ അറിവ് കിട്ടിയിട്ടുണ്ട് അവർക്ക്, മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഏതിനെ പറ്റിയിട്ട്? ഹദീസിനെ പറ്റി പഠിച്ചിട്ട്. വൽ മഅരിഫത്തി, അവരറിഞ്ഞിട്ടുണ്ട്. ബി അസ്ബാബിഹി, ഹദീസിൻ്റെ കാരണങ്ങൾ. വ ഇലലിഹി, അതിൻ്റെ എന്താണ് ഇലത്ത് പറഞ്ഞാൽ രോഗമുള്ള ഹദീസുകൾ, അല്ല രോഗമില്ലാത്ത ഹദീസുകൾ എന്ന് പറഞ്ഞാൽ സനദ് ദൗർബല്യമുള്ള, ദൗർബല്യം ഇല്ലാത്തത്. അങ്ങനെ ഹദീസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വലമാക്കളായ ആളുകൾക്ക്, അവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് പഠിക്കുന്നതിനെ കൊണ്ട് കാര്യം, കാരണം ഈ ഈ കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസിൻ്റെ വിജ്ഞാന ശാഖകളെ കുറിച്ച്, സനദിനെ കുറിച്ച്, അതിലുള്ളിൽ ഉള്ളിലേക്ക് കടന്നുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക്, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ആളുകൾക്ക് ആവശ്യം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല എന്താ, ഹദീസുകൾ, കുറച്ച് ഹദീസുകൾ നന്നായി എന്ന് പറയാം. തുടക്കക്കാർക്ക് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്, തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. സദാലിക്ക ഇൻഷാ അല്ലാ, അക്കാര്യം ഇൻഷാ അല്ലാ, യഹ്ജുമു ബിമാ ഊതിയ മിൻ ദാലിക അലൽ ഫായിദത്തി ഫിൽ ഇസ്തിക്സാരി മിൻ ജംഇഹി. നേരത്തെ പറഞ്ഞതുപോലെ അത് യഹ്ജുമു, ഹജമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദഖല ബഗ്തതൻ, ദഖല ബഗ്തതൻ, പെട്ടെന്ന് കയറുക, പെട്ടെന്നൊരു സ്ഥലത്തേക്ക് കയറുന്നതിനാണ് ഹജമ എന്ന് പറയുന്നത്. ഹജം അഥവാ ദഖല ബഗ്തതൻ, പെട്ടെന്ന് പ്രവേശിച്ചു. യഹ്ജുമു ബിമാ ഊതിയ മിൻ ദാലിക അലൽ ഫായിദത്തി ഫിൽ ഇസ്തിക്സാർ. ഇത് ഇതിനെ കൊണ്ട് കാര്യം ഉണ്ടാകുക, ഇത് അതായത് കുറേ പഠിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവാൻ ആർക്കാണ്? യഹ്ജുമു ബിമാ ഊതിയ മിൻ ദാലിക അലൽ ഫായിദത്തി ഫിൽ ഇസ്തിക്സാർ, കുറേ പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം ഈ ആളുകൾക്ക് മാത്രം ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൻ്റെ ഇല്ലത്തും അസ്ബാബൊക്കെ മനസ്സിലാക്കിയ ആളുകൾ, മിൻ ജംഇഹി, അത് കുറേ ശേഖരിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം ഉണ്ടാകുക ആർക്കാണ്? ഈ പറയപ്പെട്ട ആളുകൾക്ക്, സഹീഹും ദഈഫൊക്കെ മനസ്സിലാക്കുന്ന വേർതിരിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. എന്നാൽ അവാമുന്നാസ്, ആരാ അവാമുന്നാസ്? അമ്മ, പൊതുജനങ്ങൾ. അല്ലദീനഹും, അവരാകട്ടെ ബിഖിലാഫി മഅനിൽ ഖാസ്, ഈ ഖാസായ ആളുകളെ അഥവാ പാലുവയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പഠിച്ച് കുറച്ച് മുന്നിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ, അവർ അവരെ പോലെയല്ല സാധാരണക്കാർ. മീൻ അഹ്ലി തയഖുദ് വൽ മഅരിഫ, ഖാസ് എന്ന് പറഞ്ഞാൽ അവർ ഇതിൽ നല്ല ഉൾക്കാഴ്ച നേടിയിട്ടുണ്ട്, ഹദീസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അവരെ പോലെയല്ല സാധാരണക്കാരുടെ കാര്യം. ഫല മഅനലഹും, അവരുടെ തർക്കമില്ല. ഫി തലബിൽ ഹദീസിൽ കസീർ, ഒരുപാട് ഹദീസുകൾ അന്വേഷിക്കാനുള്ള കാര്യത്തിൽ അവർക്ക് അർത്ഥമില്ല. വഖദ് അജസു അൻ മഅരിഫത്തിൽ ഖലീൽ, കാരണം കുറച്ച് തന്നെ പഠിച്ചിട്ടില്ല, കുറച്ച് പഠിച്ച ആളുകൾക്കാണല്ലോ പിന്നെ ബാക്കി പഠിക്കണം. തീരെ പഠിക്കാത്ത ആളുകൾ എന്താണ്? അത് കുറച്ച് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അജസു പറഞ്ഞാൽ അവർക്ക് കഴിയാതെ ആയിട്ടുണ്ട്. അജസ എന്ന് പറഞ്ഞാൽ കഴിയാതെ ആവുക, നഷ്ടപ്പെടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ വേറെ ഹദീസ് വന്നിട്ടുണ്ട്, അജസുന്നാസി മൻ അജസ അനിദ്വാ, ജനങ്ങളിൽ ഏറ്റവും കഴിയാണ്ടായവൻ ആരാണ്? ദുആ ചെയ്യാൻ കഴിയാണ്ടായവനാണ്. ദുആ ചെയ്യാൻ അവന് നേരം കിട്ടിയിട്ടില്ലേ എങ്കിൽ അവനൊന്നിനും കഴിഞ്ഞിട്ടില്ലാണ് അതിൻ്റെ അർത്ഥം. ബബുഖലുന്നാസി മൻ ബഖില ബിസ്സലാം, ഏറ്റവും ഭിഷ്കൻ സലാം പറയാൻ ഭിഷിക്കവനും ആണ്. ജനങ്ങൾ ഒന്നിനും കഴിയാണ്ടായവൻ ദുആ ചെയ്യാൻ കഴിയാണ്ടായവനാണ്. നേരം കിട്ടിയിട്ടില്ല, തൗഫീഖ് കിട്ടിയിട്ടില്ല. ഏറ്റവും പിശുക്കൻ സലാം പറയാൻ പിശുക്കിയവനുമാണ്. അതാണ് അജസ്. അജസ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ. ഇപ്പോൾ കുറച്ച് തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ കുറേ അല്ലല്ല അവർക്ക് വേണ്ടത്, ആദ്യം കുറച്ചാണ്, പിന്നെയാണ് അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ചു ഖദ് അജസു അൻ മഅരിഫത്തിൽ ഖലീൽ. ഇതുവരെ ചുരുക്കി പറഞ്ഞ ഇമാം മുസ്ലിം എന്താ ഇതുവരെ പറഞ്ഞത്? നമ്മൾ ഇതുവരെ വായിച്ചതില് ആരോടാ സംസാരിക്കുന്നത് ഇമാം മുസ്ലിം? കാണണ്ടോ? കാണണ്ടോ? ആ മാഷാദ് ബാർക്ക്. ഇതുമല്ല മരണപ്പെട്ട് ഹിജറ, ഇതുമല്ല 256. മുസ്ലിമല്ല, മുസ്ലിം അഹമ്മദ് ബിൻ സലമ നൈസാബൂരി. അഹമ്മദ് സലമ നൈസാബൂരിയാണ് ഹാഫിദ്. ആ അഹമ്മദ് അഹമ്മദ് ബിൻ സലമയാണ് ഇത് ആവശ്യപ്പെടുന്നത്, സഹീഹ്, ഈ സഹീഹ് മുസ്ലിം എഴുതാം. അപ്പോൾ ആ അഹമ്മദ് ബിൻ സലമയോടാണ് ആദ്യം പറയുന്നത്, എന്ത്, നിങ്ങൾ എന്നോട് ഇത് ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടു കുറച്ച് ഹദീസുകൾ ആവർത്തിക്കാതെ, കാരണം കുറേ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാനും തെളിവ് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഉപകാരം ഉണ്ടാകാൻ ആർക്കാണ്? ആരെക്കാളും മുന്നേ എനിക്കാണ്. അതിൻ്റെ ചില കാരണങ്ങൾ, ഒന്ന്, ഈ ഹദീസിൽ നിന്ന് കുറച്ച് ക്രോഡീകരിക്കലാണ് കൂടുതൽ ക്രോഡീകരിക്കുന്നതിനേക്കാളും നല്ലത്. കുറച്ച് സഹീഹ് എഴുതി വെക്കുന്നതാണ് കുറെ ലൈഫായിട്ട് കുറേ എഴുതുന്നതിനേക്കാളും നല്ലത്. അതാണ് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുക, കാരണം സാധാരണക്കാർക്ക് കുറച്ച് തന്നെ പഠിക്കാൻ പറ്റില്ല, പിന്നല്ലേ കൂടുതൽ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ ഇതുവരെ വായിച്ചുകൊണ്ട് ചുരുക്കം ഇനി ബാക്കി. സുമ്മ ഇന്ന ഇൻഷാ അള്ളാഹ്, സുമ്മ ഇന്ന ഇൻഷാ അള്ളാഹ്, പിന്നെ നമ്മൾ ഇൻഷാ അള്ളാഹ്, മുബ്തദിഊന ഫി തഖ്രീജി മാ സഅൽത വ തഅലീഫിഹി അലാ ശരീതത്തിൻ സൗഫ അദ്കുറുഹാ ലക്. പിന്നെ ഇതാണ് നമ്മൾ ഈ മുസ്തലഹുൽ ഹദീസിലേക്ക് കടക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ ഈ മുഖദ്ദിമയിൽ ഒരു പ്രത്യേക വൈജ്ഞാനിക ശാഖ അടങ്ങിയിട്ടുണ്ട്. അതേതാ? മുസ്തലഹുൽ ഹദീസ്, ഇൽമുൽ ഹദീസ് പോലെ. അതിനാണ് ഇൽമുൽ ഹദീസ് എന്ന് പറയുന്നത്. ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഒരു ഇൽമാണ് മുസ്തലഹുൽ ഹദീസ്. അതായത് ഹദീസിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങൾ, സഹീഹ്, ദൈഫ്, ഹസൻ, ഷാദ് ഇങ്ങനെയൊക്കെ പോലുള്ള ഹദീസ്, എങ്ങനെ സഹീഹാവും എങ്ങനെ ദൈഫാവും, അതുപോലെ റാവിമാരെ ആയി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ഇത് വലിയൊരു ഇൽമിയായ ശാഖയാണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ ഇമാം മുസ്ലിമിൻ്റെ ഈ മുഖദ്ദിമയിൽ അടങ്ങിയിട്ടുണ്ട്. ഹദീസുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇമാം മുസ്ലിം പറഞ്ഞിട്ടുള്ള ഈ ആമുഖത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതിലേക്കാണ് ഇനി പോകുന്നത്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സാധാരണ ഹദീസിലേക്ക് കടക്കാനായിട്ടില്ല. ഹദീസിലേക്ക് കടക്കാൻ നമ്മൾ ഏകദേശം ഒരു പേജും കൂടി വായിക്കാണ്ട് എന്നിട്ട് പിന്നെ ഹദീസുകളിലേക്ക് പോകുന്നുണ്ട്. ഹദീസുകൾ എന്നാലേ എത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. എന്നാലേ പഠിക്കാനുള്ളൊരു താല്പര്യത്തിൽ ഇരുന്നാലേ എത്തും. വയറ് കേൾക്കുന്ന പോലെ ഇരുന്നാലും ഇങ്ങനെ ശരിയാവില്ല, ഉറക്കം വരും. സുമ ഇന്ന ഇൻഷാ ഹദീസുകൾ തുടങ്ങിയാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. സുമ ഇന്ന ഇൻഷാ അള്ളാ മുബ്തദി ഊന, പിന്നെ നമ്മൾ മുബ്തദി ഊന തുടങ്ങുന്നു. ഫി തഖ്രീജി മാ സഅൽത വതഅലീഫിഹി, താങ്കൾ പറഞ്ഞ ഹദീസുകൾ തഖ്രീജ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ, ഹദീസുകൾ എടുക്കാനും എന്നിട്ട് തഅലീഫ് അത് രേഖപ്പെടുത്താനും തുടങ്ങുന്നത്. അല ശരീഖത്തിൻ അഥവാ അല തരീഖത്തിൻ, ഒരു മാർഗത്തിലാണ്, ഒരു വഴിയിലാണ്. ഷർത്ത് എന്ന് പറയുന്നത് പോലെ പറയുന്നൊരു വാക്കാണ് ശരീഖത്തു, ശരീഖത്തു അത് അർത്ഥം തന്നെ. ഷർത്ത് എന്നതിൻ്റെ അർത്ഥം തന്നെ. ഓ ശരി പറയും, ആ അതിന് ശരീഖത്തു. ശരിയാണ്, സീതിക്ക് മാത്രല്ല, ഈ റെക്കോർഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിനാണ് എന്ത് പറയുന്നത് ശരീഫ് എന്ന് പറയുന്നത്. അത് സി ഡി ആയാലും ഈ എം പി ത്രീ ഇങ്ങനെ ഒരു ഫയലിൽ കൊടുത്താൽ അതിനെന്ത് വരും, ഒരു ശരീഫ, അതിന്റെ ജമ അഷരിഫ. ശരി, സി ഡിക്ക് കുറുസ് എന്ന് പറയാം അറബി, കുറുസ്, ഖാസ് റാ ഫാസ് കുറുസ്, കുറുസ് പറഞ്ഞാൽ സി ഡി. ശരീഫ് റെക്കോർഡ് ചെയ്ത എന്തിനേയും പറയും, റെക്കോർഡ് ചെയ്തതിനെ എന്ത് പറയും ശരീഫെന്ന് പറയും. പഴയ റീലില്ല, റീൽ റീൽ പണ്ടത്തെ റീലല്ലേ, റീലിന് ശരീഫെന്ന്. ഇപ്പോൾ അതല്ലാത്ത സംഗതികൾക്കൊരു ഫയൽ, ഫയലിന് മിലക്ക് എന്ന് പറയും. പൊതുവെ അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്നതിന് ശരീഫെന്നുള്ള അർത്ഥം വാക്ക് പ്രയോഗിക്കാറ്. സി ഡി എന്നുള്ളതിന് കുർസ്, കുർസ് ആ ഫ്രാ സാദ് കുർസ്. അല്ല ശരീഫത്തിൻ അഥവാ ഷർത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു നിബന്ധനയിൽ ആണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലാണ് നമ്മൾ പോകുന്നത്, ഈ ഹദീസുകൾ ക്രോഡീകരിക്കുന്നത്. സൗഫ അസ്കുർഹാലക്, അത് ഞാൻ നിനക്ക് വഴിയെ പറഞ്ഞു തരാം. സൗഫ അസ്കുർഹാലക്, അത് വഴിയെ പറഞ്ഞു തരാം. വഹുവ, അത് ഇന്ന നഅമിദു ഇലാ ജുംലസി മാ ഉസ്നിദ മിനൽ അഖ്ബാരി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മൾ ഇന്നാന അമീദ് ഇല ജുംലത്തി മാ ഉസ്നിദ മിനൽ അഖ്ബാരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിൽ നിന്ന് സനദായി വന്നിട്ടുള്ള ഹദീസുകളിലേക്ക് നമ്മൾ കടക്കുന്നത്, ഹദീസുകളിലേക്ക് നമ്മൾ കടക്കുന്നത്, അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഫനഖസിമുഹ അലാ സലാസത്തി അഖ്സാം, നമ്മളത് മൂന്ന് ഖിസ്മായി തിരിക്കും. മൂന്ന് ഖിസ്മ, ഖിസ്മ പറഞ്ഞാൽ ഡിവിഷൻ പാർട്ട്, മൂന്ന് ഭാഗങ്ങളായി തിരിക്കും. വസലാസി തബക്കാത്തിൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള മൂന്ന് തബക്കയുള്ള ആളുകളായി നമ്മൾ തിരിക്കും. തബക്ക പറഞ്ഞാൽ തട്ട്, മൂന്ന് തട്ടുകളായി നമ്മൾ തിരിക്കും. അല ഗൈരി തക്റാരി, ആവർത്തിക്കാതെ. അതെന്താണ്? നമുക്ക് ഹദീസ് തുടങ്ങുമ്പോൾ ഓരോ ഹദീസത്തുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇൻഷാഅല്ലാഹ് നമ്മൾ മൂന്ന് ഖിസ്മുകളാക്കി തിരിക്കും, അതുപോലെ മൂന്ന് തബക്കകളാക്കി ഇതിലുള്ള സനദിലുള്ള ആളുകൾ തിരിക്കും. സനദിലുള്ള ആളുകളെ മൂന്ന് സ്റ്റെപ്പുകളിലാക്കി തിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഹദീസ് വായിക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തമാവുള്ളൂ. ഇപ്പോൾ കുറേ ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. അലഗൈരി തക്റാരിൻ, ആവർത്തിക്കാതെ. നമ്മൾ പറഞ്ഞ സഹീഹ് ബുഖാരി മുസ്ലിമിൽ തമ്മിലുള്ള വ്യത്യാസം എന്താ? ബുഖാരിൽ ഒരുപാട് ആവർത്തനങ്ങളുണ്ട്, മുസ്ലിമിൽ ആവർത്തനം കുറവാണ്. ഒരു വിഷയത്തിലുള്ള ഹദീസുകൾ അധികം ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മൾ ആവർത്തിക്കുകയില്ല. ഇല്ല ഇന്ന്, ഇനി പറയാൻ പോകുന്ന സന്ദർഭം കണ്ടുപിടിക്കുക. ആവർത്തിച്ചിട്ടുണ്ടല്ലോ കുറച്ച്, അതെപ്പോഴാണ് എന്നാണ് ഈ പറയാൻ പോകുന്നത്. ഇല്ല അയ്യ മൗദിഉൻ ലാ യുസ്തഗ്ന ഫീഹി അൻ തർദാദി ഹദീസിൻ, ഇല്ല അയ്യ മൗദിഉൻ, ഒരു സ്ഥലം വന്നാൽ എങ്ങനത്തെ സ്ഥലമാണ്? ലാ യുസ്തഗ്ന ഫീഹി, അവിടെ ഒഴിവാക്കാൻ കഴിയില്ല. അൻ തർദാദി ഹദീസ്, ഹദീസ് ആവർത്തിക്കൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ആവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആവർത്തിക്കുകയില്ല. ഫീഹി സിയാദ തുമാന, ഒന്ന് ഒന്നെന്താണ് ഫീഹി സിയാ, ഞാൻ തന്ന ഫയലിൽ ചെറിയ ചില ലഫ്സുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും, പ്രിന്റ് മാറുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറുത് ഇത്ര ഉണ്ടാവും. ഫീഹി ഓ ഇതൊരു ആവശ്യമില്ല, അത് വേറെ ഫയലാണല്ലോ, അല്ല വേറെ സ്ഥലത്തും പ്രസിദ്ധീകരിച്ചാണല്ലോ. ഫീഹി സിയാദത്തു മഅന, ഒന്ന് ആവർത്തിക്കാനുള്ള കാരണം എന്താ? സിയാദത്തു മഅന, ഒരേ ഹദീസ് തന്നെ പക്ഷേ അർത്ഥത്തിൽ കുറച്ചധികം ഒരു ഒരു ഹദീസിൽ കൂടുതൽ കാര്യം വന്നിട്ടുണ്ടോ, സിയാദ വന്നിട്ടുണ്ടോ? അതെങ്ങനെ? ഇപ്പോൾ നമുക്ക് ഒരു ഹദീസ്, ഇപ്പോൾ ഈ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗർ ഗുഹയിൽ ഹിറാ ഗുഹയിൽ പണ്ട് പോയ കാര്യം പറയുന്ന ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് റിവായത്ത് ചെയ്യുന്നത്. ആയിഷ ആ ഹദീസ് ആയിഷന്റെ മുർസലിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്തില്ല, അതെ നബി ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ആയിഷക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തായി, അല്ലെങ്കിൽ സഹാബികളിൽ തന്നെ പെട്ട പഴയ ആ സംഭവം അറിയുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞുകൊടുത്തായിരിക്കും. ആയിഷത് നേരെ സംഭവമായിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ഈ ഇളവ് ആർക്കേ ഉള്ളൂ? സഹാബികൾക്ക് മാത്രമേ ഉള്ളൂ. താബിങ്ങളിങ്ങനെ സഹാബിനെ പറയാതെ നേരിട്ട് നബിയിൽ നിന്ന് ഉദ്ധരിച്ചാൽ ആ ഹദീസ് സ്വീകാര്യമല്ല. അതിന് വേറെ പരമ്പര വരണം, സഹാബിയെ പറഞ്ഞിട്ടുള്ള പരമ്പര വരണം. അങ്ങനെയുള്ള അതിനാണ് മുർസൽ എന്ന് പറയുന്നത്. അതായത് എന്നോട് ആരാണോ പറഞ്ഞത് ആളെ ഞാൻ ഒഴിവാക്കിയിട്ട് നേരെ അയാളോട് പറഞ്ഞ ആളെ നിന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ്. ഒരു താബിഈ സഹാബിയെ പറയാതെ നബിയിൽ നിന്ന് ഉദ്ധരിച്ചാൽ എന്ന് പറയും മുർസൽ. അത് സ്വീകരിക്കുമോ? ഇല്ല. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? സഹാബിയെ വന്ന് സഹാബിയെ പറഞ്ഞ വേറെ റിവായത്ത് വരണം. മനസ്സിലായോ? നിബന്ധനയാണ്. എന്നാൽ സഹാബത്തിനൊരു പ്രത്യേകത, കാരണം സഹാബത്തു കുല്ലുഹും അദൂൻ, സഹാബികളെല്ലാവരും നീതിമാന്മാരാണ്. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറദുആൻ السابقون الأولون من المهاجرين والأنصار الذين تبعوهم بإحسان رضي الله عنهم ورضوا عنه. المهاجر والأنصار يقول الله أورك فتوك دورتك يعني عندما أفرت وري 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 عاري وري فغرسان دائلا عاري بولتك لنك لأذنك. أبا صحابة الله برسيدا دان صحابي نبي لنا ريك عاري ودير كنو فشام كو اكتان يه صحابي آسامة تلا فما كيل أرنا ريك سمبا عاري ودير كنا أبو غرر ودير كنا അബൂഹുറൈറ മക്കയിൽ ഉണ്ടായിട്ടില്ല, മദീനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അതുപോലെ ചെറിയ ചില സഹാബികൾ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ മക്കയിൽ മുമ്പ് നടന്ന അബൂജഹലായിട്ട് നടന്ന ചില സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് അബൂജഹൽ നബിൻ്റെ അടുത്തേക്ക് നിസ്കരിക്കുമ്പോൾ പിന്നെ അബൂജഹൽ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ നിസ്കരിക്കട്ടെ, ഞാൻ പോയിട്ട് തലയിൽ ചവിട്ടും, നിലത്തിട്ട് ചവിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ കണ്ടത്? വേറെ തീയും ഇതൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെങ്ങാനും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ പിടിക്കുമായിരുന്നു. കാഷ്ണ കഷ്ണായിട്ട് കഴിഞ്ഞ മലക്കുകൾ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ മകനാണ്, ചെറിയ സഹാബിയാണ്, സിഗാരി സഹാബത്തിൽപ്പെട്ടതാണ്. ആ സംഭവം ഒരിക്കലും ഇബ്നു അബ്ബാസ് സാക്ഷിയല്ല. ഇതേപോലെ ഇപ്പോൾ ഹിറാ ഗുഹയുടെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്തുണ്ടായിരുന്നു. ഇത് നമുക്ക് ഉറപ്പാണ്, കാരണം അവരുടെ പ്രായവും ഇത് വെച്ചിട്ട് ആ സഹാബിയെ നേരിട്ട് കണ്ടതല്ല. പക്ഷെ നേരിട്ട് കണ്ടതുപോലെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്നോട് ഇന്ന ആൾ പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല, ഇങ്ങനെ മക്കയെ വെച്ച് നടന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഹദീസിൻ്റെ ഘടന അങ്ങനെയാണ്. അതേസമയം മക്കയിൽ ഉണ്ടായിരുന്ന വേറൊരു സഹാബി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹദീസ് ഈ സഹാബിയുടെ റിവായത്തല്ല, മറ്റേ സഹാബിയുടെ റിവായത്താണ്. ഇബ്നു അബ്ബാസ് പറയാണ് എന്നോട് ഇബ്നു മസ്ഊദ് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദിൻ്റെ റിവായത്തായത്, ഇബ്നു മസ്ഊദ് മിൻ കിബാരി സഹാബ, സഹാബത്തിൽ കബീറായാളാണ്, മക്കയിലേ ഉണ്ടായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പക്ഷേ സഹാബികൾ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും സഹാബികളുടെ മുർസൽ ഹുജ്ജത്താണ്, തെളിവാണ്. സഹാബികളുടെ മുർസൽ ഹുജ്ജത്താണ്. ഒന്നുകിൽ അവർക്ക് നബി പറഞ്ഞെടുത്തായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പഴയ ഏതെങ്കിലും സഹാബിമാർ പറഞ്ഞെടുത്തായിരിക്കും. അതവർ നമ്മളോട് പറയണമെന്നില്ല, അവർ പറഞ്ഞാൽ തന്നെ ഹുജ്ജത്തുൻ, അത് തെളിവാണ്. ഒരു സഹാബിയുടെ വാക്ക് തന്നെ ദീനിൽ തെളിവാണ്. പക്ഷെ അതിന് നിബന്ധന ഉണ്ട്. ഹദീസിൽ ഹദീസ് സ്വീകരിക്കും, അതല്ലാതെ ദീനിയായ ഒരു കാര്യം നമുക്ക് സഹാബി പറഞ്ഞതാണ് നബിയിൽ നിന്നും ഉദ്ധരിക്കാതെ. അപ്പോൾ ഒറ്റ സഹാബി പറഞ്ഞാലും ദീനിൽ ഹുജ്ജത്താണ്, അത് തെളിവാണ്. പക്ഷേ നിബന്ധന ഉണ്ട്. എന്താണ്? വേറെ സഹാബിമാരെ ആരും അതിന് എതിര് പറയാൻ പാടില്ല. വേറൊരു സഹാബി എതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ, ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അപ്പോൾ അള്ളാഹിലേക്ക് റസൂലിലേക്ക് മടക്കണം. ഖുർആനിൽ എന്താണോ വന്ന്, ഹദീസിൽ എന്താണോ വന്നത് അത് സ്വീകരിക്കും. കാരണം മനുഷ്യന്മാരാണ്, അബദ്ധം പറ്റും, അവർ കേൾക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവും. അതിൽപ്പെട്ടതാണിപ്പോൾ തയമ്മുമിൻ്റെ വിഷയത്തിൽ അബ്ദുല്ലാഹിൻ മസൂദിൻ്റെ അഭിപ്രായം എന്താ? അബ്ദുല്ലാഹിൻ മസൂദിൻ്റെ അഭിപ്രായം കുളിക്കാൻ അദ്ദേഹം പക്ഷെ പിന്നീട് മടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ അഭിപ്രായത്തിൽ നിന്ന് പിന്നീട് മടങ്ങിയിട്ടുണ്ട് ഇബ്നു മസ്ഊദ്. പക്ഷേ സഹീൽ ബുഖാരിയിലൊക്കെ ഇബ്നു മസ്ഊദിൻ്റെ അഭിപ്രായമായിട്ടുള്ളത് ഒരാൾക്ക് ജനാബത്തെ വലിയ അശുദ്ധിയായി, വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്നാനം ചെയ്താൽ മതി. പക്ഷേ ഇബ്നു മസ്ഊദിൻ്റെ അഭിപ്രായം എന്താ, പാടില്ല എന്നാണ്. വെള്ളമില്ലെങ്കിൽ എന്തില്ല, ജനാബത്തിന് എന്തില്ല, സ്നാനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിപ്രായം തെറ്റാണ്. എന്താ കാരണം, അമ്മാർ റളിയല്ലാഹുവിൻ്റെ ഹദീസ് വന്നിട്ടുണ്ട്, ഒരിക്കൽ അമ്മാറും ഉമറും കൂടി ഒരു യാത്രയിൽ വെച്ചിട്ട് രണ്ടുപേരും ജനാബത്തായി, പക്ഷെ വെള്ളമില്ല. അപ്പോൾ ഉമർ എന്ത് ചെയ്തില്ല, ഉമർ ഒന്നും ചെയ്തില്ല, ഉമർ വെള്ളം കിട്ടുന്നൊരു കാസിന്ന്. പക്ഷെ അമ്മാർ എന്താ ചെയ്തത്, തയമും വധുവിന് തയമും ഉണ്ടെന്നറിയാം. അമ്മാർ മണ്ണി കിടന്നിട്ട് ഉരുണ്ടു, മൃഗങ്ങൾ ഉരുളുന്നത് പോലെ ഉരുണ്ടു. ഇത്തിഹാദ് ചെയ്താണ് സ്വന്തമായിട്ട് കുളിക്ക് പകരം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അമ്മാർ അതെല്ലാം മണ്ണി കടന്നു ഉരുണ്ടു, എന്നിട്ട് നിസ്കരിച്ചു. വധുവിന് പകരം തട്ടിട്ട് മുഖത്തും കൈപ്പടത്തിനും തടവലല്ലേ, പുറമേക്കുള്ള കൈക്ക് തടവലാണ്, മുഖത്തും ബാഹിറുൽ കഫൈൻ രണ്ട് കഫിൻ്റെ പുറംഭാഗത്ത്. അപ്പോൾ വധുവിന് മുഴുവനായിട്ട് മണ്ണിക്കടന്ന് ഉരുളലാണെന്ന് അമ്മാർ വിചാരിച്ചു, അങ്ങനെ ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മാർ ഇത് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാരെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് മറ്റേ ടൈമും തന്നെ കാണിച്ചു കൊടുത്തു. അത് തന്നെ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഇത് അമ്മാർ റളിയല്ലാഹുവിൻ്റെ ഈ ഹദീസ്, ഈ വിവരം, ഈ വിഷയത്തിൽ അഭിപ്രായം, ഈ അഭിപ്രായം ആർക്കുള്ളത്, അമ്മാറിനുള്ളത് മാത്രമല്ല. പിന്നീട് ഒന്നിച്ചുണ്ടായ ഉമറിന് ഇത് മറന്നുപോയി. ഇങ്ങനെ സംഭവം നടന്നത് ആർക്ക് മറന്നുപോയി, ഉമറിന് മറന്നുപോയി. ഇപ്പോൾ സഹീൽ ബുഖാരിയിലുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് അബൂ മുസൽ അഷാരി റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ പറയൂ, ഇല്ല അങ്ങനെ സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ മുസൽ അഷാരി പറഞ്ഞു, അമ്മാറിൻ്റെ ഹദീസ് പറഞ്ഞിട്ട്, അമ്മാറിൻ്റെ ഈ ഹദീസ് അമ്മാർ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം നബി പറഞ്ഞെങ്കിൽ ഓർമ്മയില്ലേ? അപ്പോൾ പിൽക്കാലത്ത് അമ്മാർ ഉമറിനോട് ഈ കാര്യം പറയുന്നുണ്ട്. ഉമറിനോട് ഈ കാര്യം പറയുമ്പോൾ ഉമർ അംഗീകരിക്കുന്നു, ഉമറിന് ഓർമ്മയില്ല സംഭവം, ഏയ് അങ്ങനൊന്നുമില്ല എന്ന് പറയും. ഉമറിന് ഓർമ്മയില്ല എന്നിട്ടാണ്. അപ്പോൾ ഇബ്നു മസ്ഊദിനോട് അബൂ മുസൽ അഷാരി കാര്യം പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിനക്കറിയില്ലേ ഉമർ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്, ഉമർ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് നിനക്കറിയില്ല. പക്ഷെ പിന്നീട് ഉമറും ഇബ്നു മസ്ഊദും ഈ അഭിപ്രായത്തിൽ നിന്ന് അമ്മാറുടെ അഭിപ്രായത്തിലേക്ക് തന്നെ വന്നു എന്നാണ്. അപ്പോൾ നമുക്ക് സഹാബത്തിനിടയിൽ അഭിപ്രായത്തിലുണ്ട് ഏതാ ശരി, അമ്മാറിൻ്റെ സംഭവമാണ് ശരി. കാരണം ഫറുദ്ദുഹു ഇലല്ലാഹി ഫറസൂല. അപ്പോൾ ദീനിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു സഹാബി പറഞ്ഞാൽ തെളിവാണ്, സ്വീകരിക്കണം. പക്ഷേ നിബന്ധന ഉണ്ട്, മറ്റുള്ള സഹാബിമാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫറുദ്ദുഹു ഇലല്ലാഹി ഫറസൂൽ, അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കുക. ബാക്കി ആർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഉള്ളതുപോലെ ഖുർആൻ എന്തോ ഹദീസിൽ എന്തോ അതേ മാത്രം സ്വീകരിക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് മുജ്തഹിദിൻ്റെ അബദ്ധമാണ്. മുജ്തഹിദിന് അബദ്ധം പറ്റിയാൽ ലഹു അജുറുൻ, അവനൊരു പ്രതിഫലമുണ്ട്. എന്തിന് ഇജ്തിഹാദ് നടത്തിയത്, അന്വേഷിച്ച ദീന് അയാൾ പഠിച്ച ആളാണ്, പഠിച്ചതിൽ നിന്ന് അയാൾക്ക് കിട്ടിയതാണ് അയാൾ ചെയ്തിട്ടുള്ളത്, അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഒരു പ്രതിഫലം, എന്തിൻ്റെ പ്രതിഫലം, ശ്രമിച്ചതിൻ്റെ പ്രതിഫലം. എന്നാൽ മുജ്തഹിദിന് ശരി പറ്റിയാലോ, രണ്ട് പ്രതിഫലം, അയാൾ ഇജ്തിഹാദ് ചെയ്തതിൻ്റെ പ്രതിഫലവും ശരി പറ്റിയതിൻ്റെ പ്രതിഫലവും. നേരെ തിരിച്ചാണ് ജാഹിലിൻ്റെ അവസ്ഥ, അതാണ് ആലിമിൻ്റെ ശ്രേഷ്ഠത. ജാഹിലിൻ്റെ അവസ്ഥ നേരെ തിരിച്ചിട്ടാണ്, ഒരു വിവരമില്ലാത്ത ഒരാൾ ദീനിൻ്റെ അഭിപ്രായം പറഞ്ഞു, ദീനിൻ്റെ ഒരു അഭിപ്രായം അവൻ തോന്നിയ ദിവസം പറഞ്ഞതാണ്, ഖുർആനിലെ ഒരു ആയത്തിൻ്റെ തഫ്സീർ അവൻ സ്വന്തമായി പറഞ്ഞു. അത് ശരിയായാലും അവന് കുറ്റമാണത്, അത് ശരിയായാലും അവന് കുറ്റമുണ്ട്. എന്താ കാരണം, തോന്നിയ ദിവസം പറഞ്ഞതാണ് അവൻ, അടിച്ചുവിട്ടതാണ്, ആയിപ്പോയതാണ്, അവന് കുറ്റമുണ്ട്. ആലിമിൻ്റെ അവസ്ഥ നോക്ക്, തെറ്റു പറ്റിയാൽ അവൻ എന്താ കൂലിയാണത്, കാരണം എന്താ ഇത് പഠിച്ചിട്ട് അവനത് ഇജ്തിഹാദ് ചെയ്യാൻ അവകാശമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞിട്ട് തെറ്റിപ്പോയപ്പോൾ ഇജ്തിഹാദിൻ്റെ പ്രതിഫലം, നേരെ തിരിച്ച് ജാഹിലിനോ, പറഞ്ഞത് ശരിയായിട്ടും കുറ്റം. എന്താ കാരണം, അവൻ അള്ളാഹിൻ്റെ പേരിൽ അറിയാത്തത് പറഞ്ഞതാണ്, അത് ശരിയായിപ്പോയത് അയാളെ യോഗ്യതല്ല. ഇങ്ങനെ ഇനി നമ്മൾ ഫനഖ്സിമുഹ അലാ സലാസത്തി അഖ്സാം വ സലാസി തബഖാത്തി മിനന്നാസ് അലാ ഗൈറി തക്റാർ, إلا أن يأتي موضع لا يستغنى فيه عن ترداد حديث فيه زيادة معنى. ഞാൻ പറഞ്ഞു വന്നത് ഒരു സനദ് ഒരു സനദ് ഒരു ഹദീസിൻ്റെ തന്നെ വേറെ സനദിലൂടെ ആവർത്തിക്കുമ്പോൾ കുറച്ച് കാര്യം അധികം ഉണ്ടാവും. ഇപ്പോൾ നോക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ഹിറാ ഗുഹയിൽ നബി പോയി ആയത്തിറങ്ങിയ ഹദീസ്, അത് ഇമാം ബുഖാരി ഒരു സനദിലൂടെ ഉദ്ധരിച്ചാണ്. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ബുക്കൈർ, ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു ബുക്കൈർ അൻ ലൈസ് അൻ ഉഖൈൽ അൻ ഇബ്നു ഷിഹാബ് അൻ ഉർവത അൻ ആയിഷ, ഈ ഒരു സനദിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു ഉസ്താദുണ്ട് ഇമാം ബുഖാരിൻ്റെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്, ആ സനദിലൂടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് യഹ്യ ഇബ്നു ബുക്കൈറിൻ്റെ സനദിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് എന്ന ഉസ്താദിൻ്റെ സനദിലൂടെയും പിന്നെ കുറച്ചങ്ങോട്ടെത്തി ആയിഷയിലേക്ക് തന്നെ എത്തും. അങ്ങനെ ആ സനദിലൂടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സനദിൽ എന്തേ ഉള്ളൂ, അഞ്ചായത്തില്ല. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖ റബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ മിൻ ഖലഖ് അലമൽ ഇൻസാന മാ അലഖ്. ചില റിവൈസിൽ രണ്ടോ മൂന്നോ ആയത്തുകൾ ഉള്ളൂ. പക്ഷെ വേറെ റിവായത്തിൽ എന്ത് വന്നിട്ടുണ്ട്, അഞ്ചായത്തുകൾ തികച്ചു വന്നിട്ടുണ്ട്. എന്താ കാരണം? ഈ സനദിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഓർമ്മ അല്ലെങ്കിൽ അവർ ചുരുക്കി പറഞ്ഞത്, ഒരാൾ ചിലപ്പോൾ അത് മുഴുവനായി പറഞ്ഞിട്ടുണ്ടാവും, വേറൊരാളത് ചുരുക്കി പറഞ്ഞതായിരിക്കും. ശിഷ്യൻ അങ്ങനെയാണ് ഉസ്താദിനടുത്തും കേട്ടത്, അങ്ങനെ തന്നെ റിവായത്ത് ചെയ്യും. ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഹദീസ് ആവർത്തിച്ചാൽ ചിലപ്പോൾ എന്തിട്ടും, ഈ ഹദീസിലില്ലാത്തൊരു കാര്യം മറ്റേ ഹദീസിൽ. അപ്പോൾ അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവർത്തിക്കും. മനുഷ്യന് പറഞ്ഞു ഫീഹി സിയാദത്തു മാന, കുറച്ചധികം കാര്യം ഒരു വേറൊരു സ്ഥലത്തിലൂടെ ഉദ്ധരിച്ചാൽ വന്ന് നമ്മൾ കൊണ്ടു പറഞ്ഞു. ഔ ഇസ്നാദുൻ യഖഊ ഇലാ ജംബി ഇസ്നാദിൻ ലഇല്ലത്തിൻ തകൂനു ഹുനാക ലിഅന്ന അൽമഅന അസ്സായിദ ഫിൽ ഹദീസ് അൽമുഹ്താജ ഇലൈഹി യഖൂമു മഖാമ ഹദീസ് താം ഫല ബുദ്ദ മിൻ ഇആദത്തിൽ ഹദീസ് അല്ലദീ ഫീഹി മാ വസഫ്നാ മിൻ അസ്സിയാദ. ആ പറഞ്ഞത് ഒന്നുകിൽ ഈ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാരണം, വേറെ സ്ഥാനത്തിലൂടെ ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിലില്ലാത്തൊരു കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ആവർത്തിക്കാനുള്ള വേറൊരു കാരണം എന്താ, ഔ ഇസ്നാദുൻ, ഒരു സനദ് പറഞ്ഞു. യഖഊ ഇലാ ജംബി ഇസ്നാദിൻ, ആ സനദിൻ്റെ അടുത്ത് തന്നെ വേറൊരു സനദിലൂടെ ഹദീസ് പറഞ്ഞു. എന്തിനാണ്? ലഇല്ലത്തിൻ തകൂനു ഹുനാക, ആദ്യം പറഞ്ഞ ഇസ്നാദിൽ എന്തെങ്കിലും ചെറിയൊരു പോരായ്മ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ഒരു സനദിലൂടെയും കൂടി ഈ ഹദീസ് പറഞ്ഞ എന്താ, ഈ സനദിൽ ആ പോരായ്മ ഇല്ല. ഇപ്പം ഏതുപോലെ, ഉദാഹരണത്തിന് മുദല്ലിസുകളായ ആളുകൾ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഉണ്ടാവും. മുദല്ലിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഉസ്താദ് തനിക്ക് ഹദീസ് പറഞ്ഞെന്ന ആളെ പറയാതെ തനിക്ക് ഹദീസ് പറഞ്ഞെന്ന ഒരാളുണ്ടാവും. പക്ഷെ ആ ആളെ അയാൾക്ക് നിന്ന് ഇയാൾ നേരിട്ട് കേട്ടതായിരിക്കില്ല, ഇടക്ക് വേറൊരാളുണ്ടാവും. മനസ്സിലാവും? ഒരു ഒരാൾ ഒരു താബിഈയുടെ അടുത്ത് നിന്ന് ഹദീസ് കേട്ടു, അപ്പോൾ പക്ഷെ അദ്ദേഹം നേരിട്ട് കേട്ടതല്ല, ഇടയിലൊരാളുണ്ട്. പക്ഷേ ഇദ്ദേഹം കേട്ട ആൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടക്കുള്ള ആൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് നേരെ താബിന്ന് ഇന്ന താബി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കും, ഇദ്ദേഹത്തോട് ഈ താബി പറഞ്ഞു. ഇത് ചില ആളുകൾ ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്യും, ചില ആളുകൾ ദുരുദ്ദേശമില്ലാതെ ചെയ്യും. ചില ആളുകൾ ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്യുന്ന എന്തിനാ, ഇവന് കിട്ടിയ ആളത്ര നല്ല ആളായിരിക്കില്ല, ഇയാൾ ആർക്കുന്നാണ് ഉദ്ധരിച്ചത്, ആ താബിഈ നല്ല അറിയപ്പെട്ട ആളായിരിക്കും. അപ്പോൾ ഈ നടുക്കുള്ള ആളെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾ എന്താക്കൂല, വിശ്വസിക്കൂല എന്നുള്ള ആൾക്ക് ഒഴിവാക്കും. അങ്ങനെ ദുരുദ്ദേശം വെച്ചിട്ട് ഒഴിവാക്കുന്ന ആളുണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യില്ല, ദുരുദ്ദേശം ഒന്നുമില്ലാതെ ഒഴിവാക്കും. അങ്ങനെ ഇമാം സുഹരിയെ കുറിച്ച് പറയാറുണ്ട്, ഇമാം സുഹരി ചിലപ്പോൾ എന്ത് നടത്താറുണ്ട്, കദലിച്ച് നടത്താറുണ്ട്. സുഹരി മഹാനായ താബിഈയ, പക്ഷേ ജുഹൈരി ചിലപ്പോൾ തദ്ലീസ് നടത്താറുണ്ട് എന്ന് പറയാറുണ്ട്. തദ്ലീസ് എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ ആൾ ഒഴിവാക്കിയിട്ട് അയാൾ ആരോടാണോ ആരുന്നാണോ കേട്ടത് അയാൾ നേരിട്ട് ഉദ്ധരിക്കുക, ഇതിനാണ് തദ്ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ മുദല്ലിസുകളായ ആളുകളുണ്ടാവും, മുദല്ലിസുകളായ പ്രാവിമ ഈ പണി എടുക്കുന്ന, ഇങ്ങനെ ചെയ്യുന്ന റിപ്പോർട്ടർമാർ സനദിലുണ്ടാവും. ചില ആളുകൾ അവർ സത്യസന്ധരായ ആളുകളുണ്ടാവും, പറഞ്ഞില്ലേ കള്ളന്മാരുണ്ടാവും, സത്യസന്ധന്മാരായ ആളുകളുണ്ടാവും. സത്യസന്ധന്മാരായ ആളാണെങ്കിൽ അങ്ങനെയുള്ള റാവിമാരുടെ അൻഅനത്ത് സ്വീകരിക്കുകയില്ല, തഹദീസ് സ്വീകരിക്കുമെന്നാണ്. അൻഅനത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പറയില്ലേ അൻ അബീ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സനദാണെങ്കിൽ ഹദീസാണെങ്കിൽ സ്വീകരിക്കുക, മറിച്ച് ഹദ്ദസന അബൂ ഹുറൈറ അബൂ ഹുറൈറ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കും. അപ്പോൾ ഇതിൽ വ്യക്തമാണ്, നേരത്തെ കേട്ടതാണ്. അന്നാകുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ, എന്നോട് പറഞ്ഞൊന്നുമില്ല. മനസ്സിലാവും? അപ്പം മുദല്ലിസുകൾ അനാനത്ത് സ്വീകരിക്കുകയില്ല, തഹദീസ് സ്വീകരിക്കുന്നതാണ്. അനാനത്ത് സ്വീകരിക്കുക, കാരണം അനാനത്ത് പറയുമ്പോൾ അതിൽ ഒരു ബുഹറർ പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ എന്നോട് പറഞ്ഞു ഞാൻ കേട്ടു എന്നില്ല. ഇപ്പം തഹദീസ് ആകുമ്പോൾ എന്നോട് പറഞ്ഞു എന്നായി, ഞാൻ കേട്ടു എന്നായി, അവിടെ ഉറപ്പായി. അത് സത്യസന്ധനാണ്. എന്ത് പറയുക, കള പറയുകയില്ല, പക്ഷേ തജിലീസ് നടത്തും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ തജിലീസ് നടത്തുന്ന ഒരാൾ സനദിലുണ്ട്, ആ സനദിൽ അന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സനദിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു ഇല്ലത്തുണ്ടല്ലോ. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂനത ഉണ്ട്. അങ്ങനെ ഒരു സനദിലൂടെ ഒരു ഹദീസ് വന്നു, അപ്പോൾ ഇമാം മുസ്ലിം എന്ത് ചെയ്യും, വേറൊരു സനദിൽ ഇതേ ഹദീസ് ഉദ്ധരിക്കും. ആ സനദിൽ ഈ മുദല്ലിസ് എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഹദസന തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ എന്താക്കും, ആവർത്തിക്കും, ചിലപ്പോൾ ആവർത്തിക്കും. لأن المعنى الزائد في الحديث المحتاج إليه يقوم مقام حديث تام. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹദീസില്ലാത്ത കൂടുതൽ വാക്ക് വേറൊരു ഹദീസിലുണ്ടെങ്കിൽ ആ ഹദീസിലെ ഈ അർത്ഥം ഉണ്ടല്ലോ, ആ ഹദീസിൽ വന്ന മറ്റേ ഹദീസിൽ ഇല്ലാത്തൊരു ഇത, നേരത്തെ പറഞ്ഞ പോലെ മൂന്നായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു അഞ്ചായത്ത് കൊടുത്താൽ ആ ഒരു കാര്യം പുതിയൊരു ഹദീസ് മാതിരിയാണ് നമുക്ക് അനുഭവപ്പെടാം, മനസ്സിലായോ? കാരണം അഞ്ച് ആയത്തും അള്ളാഹു ആ സമയത്ത് ഇറക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മറ്റേ ഹദീസിൽ ഒരു ഹദീസ് ആവർത്തിച്ചപ്പോൾ രണ്ടാമത്തെ ഹദീസിൽ എന്തേ അധികമുള്ളൂ, ഈ ഒരു കാര്യം മാത്രമേ അധികമുള്ളൂ. എന്നാലും അത് വേറെ പ്രത്യേകമായൊരു പൂർണ്ണമായൊരു ഹദീസിൻ്റെ ഉപകാരമാണ് നമുക്ക് തരുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ആവർത്തിക്കും. فلا بد من إعادة الحديث الذي فيه ما وصفنا من الزيادة. അപ്പോൾ ഇത് ഈ ഹദീസ് എന്തായാലും നമ്മൾ ആവർത്തിക്കേണ്ടി വരും. ഔ അൻ നുഫസ്സില ذلك المعنى. എന്നിട്ട് ഇമാം മുസ്ലിം പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, ഔ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, അൻ നുഫസ്സില ذلك المعنى മിൻ ജുംലത്തിൽ ഹദീസ് അൽ ഇഖ്തിസാരിഹി ഇദാ അംകൻ. രണ്ടാമത്തെ ഹദീസിൽ ആവർത്തിച്ചിട്ട് വന്ന രണ്ടാമത്തെ ഹദീസിൽ കൂടുതലായി വന്ന കാര്യമുണ്ടല്ലോ, അത് മാത്രം വേണമെങ്കിൽ എടുത്തിട്ട് പറയാം. ഹദീസ് മൊത്തത്തിലൊന്നും ആവർത്തിക്കാതെ ആ ഹദീസിൽ വന്ന കൂടുതലായി വന്ന കാര്യം എന്താണോ അത് മാത്രം നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. പക്ഷേ വലാഖിൻ, എന്നാൽ തഫ്സീലുഹു, അതിങ്ങനെ വേർപെടുത്തി പറയാന്നുള്ളത് റുബ്ബമ അസുറ മിൻ ജുംലത്തിഹി, അത് പ്രയാസമാണ് അങ്ങനെ ചെയ്യാന്നുള്ളത്. അത് പ്രയാസമാണ് അങ്ങനെ ചെയ്യാന്നുള്ളത് പ്രയാസം. കാരണം അന്നേരം ആ ഹദീസിൻ്റെ ഘടനയൊക്കെ മാറ്റേണ്ടി വരും. വന്നത് എങ്ങനെയാണത് അങ്ങനെ തന്നെ പറയുമ്പോൾ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അധികം ഇതിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഫയാദതുഹു ബിഹൈഅതിഹി ഇൻദാ ഖദാലിക അസ്ലം. അതുകൊണ്ട് അതെങ്ങനെയാണോ ഉള്ളത് അത് അങ്ങനെ തന്നെ ആവർത്തിച്ച് പറയാനാണ് അസ്ലം ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഇത്രയും അവരെന്ത് ചെയ്യും, ഹദീസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് ഇന്ന് എത്തിച്ചെന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള ഓരോ കാര്യവും ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്രയും ശുദ്ധമായ ഹദീസുകൾ തരാൻ. അപ്പം മനസ്സിലായില്ലേ, എന്തിനൊക്കെ ആവർത്തിക്കും? ആവർത്തിക്കൂല, നമ്മൾ കയ്യിൽ നിന്നിടത്തോളം എന്ത് ചെയ്യില്ല, ആവർത്തിക്കല്ലേ ഇമാം മുസ്ലിം പറയും. പിന്നെ എന്തിനാ ആവർത്തിക്കും? ഒന്ന്, രണ്ടാമത്തെ ഹദീസിൽ അല്ല, ആദ്യം പറഞ്ഞെന്താ, അതിനേക്കാളും മുന്നേ പറഞ്ഞു ജിയാദത്ത് വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ ഇല്ലാത്തൊരു കാര്യം മറ്റേ ഹദീസിലും, അപ്പം ആവർത്തി. പിന്നെ ആദ്യം പറഞ്ഞ സനദിൽ എന്തെങ്കിലും തകരാറില്ല, ഇല്ലത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഹദീസ് ഉണ്ട്, ആ സനദിൽ എന്തില്ല തകരാറ്, അപ്പോൾ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പിന്നെ ഒരു കാര്യം ഒന്നുകൂടി പറഞ്ഞാണ്, ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ജിയാദത്ത് കൂടുതലായി വന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി ചുരുക്കിയിട്ട്. പക്ഷെ അങ്ങനെ ചുരുക്കൽ ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഹദീസിൻ്റെ ഘടനയിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അതിനേക്കാളും നല്ല എന്താ, ബുദ്ധിമുട്ടിയിട്ടായാലും അങ്ങനെ തന്നെ കൊടുക്കലാണ് അസ്ലം. അസ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ രീതി. എന്നിട്ട് ഇമാം മുസ്ലിം പറയുന്നു, ഫമ്മ വജദന ബുദ്ധൻ മിൻ ആദതിഹി ബിജുംലതിഹി അൻ ഗൈരി ആദതി മിന്ന ഇലൈഹി فلا نتولى فعله ان شاء الله تعالى فاما ما وجدنا بدا من اعادته بجملته എന്നാൽ ആവർത്തിക്കണമെന്ന് നമുക്ക് തോന്നി, പക്ഷെ അൻ ഗൈരി ഹാജതി മിന്ന ഇലൈ, അതിന്റെ ആവശ്യമൊന്നുമില്ല, വേറെ സന്ധിയിലൂടെ കിട്ടിയിട്ടുണ്ട്, എന്നാലും അതങ്ങനെ വേറെ സ്ഥലത്ത് ആവർത്തിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല എങ്കിൽ فلا نتولى فعله, അങ്ങനെ നമ്മൾ ചെയ്യുകയില്ല, ആ പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കുകയില്ല ഇൻഷാഅല്ലാഹു തആല. ഇതാണ് ഇമാം മുസ്ലിമിന്റെ ബുഖാരിയിൽ നിന്ന് വേറിട്ടിട്ടുള്ള ശൈലി, ബുഖാരിയിൽ നിന്ന് വേറിട്ടിട്ടുള്ള ശൈലി. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വുദുവിൻ്റെ കാര്യത്തിൽ വുളുവിൻ്റെ ബാബിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നൊരു ഹദീസ് എന്താ പറയുക, തുടക്കത്തിൽ കൊണ്ടുവന്നൊരു ഹദീസ് പറഞ്ഞാൽ, ഒരാൾ ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ് ഷൈത്താൻ അത് ജന്നിബ് ഷൈത്താനെ മറദത്തനം ദുആ ചെയ്യണം. ഇമാം ബുഖാരി എവിടെ ഉണ്ടെന്ന്? വുളുവിൻ്റെ അധ്യായത്തിൽ. നമ്മൾ ചോദിക്കുന്നത് വുളു ഉദ്ദേശം എന്താ? ഇതേ ഹദീസ് ഇമാം ബുഖാരി കിതാബ് നിക്കാഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അത് ആവശ്യമാണ്, കിതാബ് നിക്കാഹിൽ അത് ആവശ്യമുണ്ടല്ലോ. വുളുവിൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? അതായത് വുളു എടുക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ ചൊല്ലണ്ടേ? ബിസ്മില്ലാ ചൊല്ലണം. ബിസ്മില്ലാ ചൊല്ലേണ്ട ഹദീസ് വേറെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസ് ഇമാം ബുഖാരിന്റെ ഷർത്തിന്, ഈ സഹീൽ ബുഖാരിക്ക് ഇമാം ബുഖാരി ചില ഷർത്തുകൾ വെച്ചിട്ടുണ്ട്, വളരെ ശക്തിയുള്ള ഷർത്തുകളാണ്. ആ അരിപ്പയിലൂടെ അരിച്ചു വന്ന സനദിൽ വന്ന ഹദീസ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഷർത്തിൽ ബിസ്മിൻ്റെ ഹദീസ് വന്നിട്ടില്ല, സഹിയായ വേറെ ഹദീസ് വന്നിട്ടില്ല. പക്ഷെ ഇമാം ബുഖാരി വെച്ച സഹീഹ് ആ കിതാബിന് സഹീഹുൽ ബുഖാരിക്ക് ഇമാം ബുഖാരി വെച്ച ഷർത്തിനോട് യോജിച്ച സനദിലൂടെ ബിസ്മിൻ്റെ ഹദീസ് ഒന്നും വന്നിട്ടില്ല. വുളു കൊടുക്കുമ്പോൾ ബിസ്മിൻ്റെ ഹദീസ് വന്നിട്ടില്ല. അപ്പോൾ ഇമാം ബുഖാരി എന്ത് ചെയ്തു? ഈ പ്രവൃത്തിക്ക് ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാ ചൊല്ലണം എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നു. എല്ലാ ഹൈറായ കാര്യത്തിനും ബിസ്മി വേണം എന്ന് പറയാമുണ്ട്. കാരണം ഇമാം ബുഖാരിൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഒരു വെറും ഹദീസിൻ്റെ കിതാബില്ല, ഒരു ഫിഖ്ഹിൻ്റെ കിതാബ് കൂടിയാണ്, ഫിഖ്ഹ് കൂടിയാണ്, അതിൽ ഫിഖ്ഹ് ഉണ്ട്. അപ്പോൾ ഈ ഇവിടെയും കൊണ്ടുവന്നു, കിതാബ് നിക്കാഹിലും കൊണ്ടുവന്നു. കിതാബ് നിക്കാഹിൽ അവിടെ ആവശ്യമുണ്ട്, വിഷയത്തിനും കൂടി ആവശ്യമുണ്ട്. ഇവിടെ ഈ വിഷയം സ്ഥാപിക്കാനാണ് കൊണ്ടുവന്നത്, മനസ്സിലായോ? ആവർത്തിച്ചു എന്നതുപോലെയുള്ള ആവർത്തനം ആര് ചെയ്യില്ല എന്നാണ് ഇമാം മുസ്ലിം പറയുന്നത്, ഞാൻ ചെയ്യില്ല. ഇതാണ് ബുഖാരി മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ആ കവി പറഞ്ഞത്, അനാദറ ഖൗമുൻ ഇൽ ബുഖാരി വ മുസ്ലിമിൻ ലദയ്യ ഫഖാല അയ്യദൈനി തുഖദ്ദിമു. ബാക്കിയെന്നാ? ഫഖദ് ഫാഖൽ ബുഖാരി ഫി സിഹത്തി കമ ഫാഖ മുസ്ലിമുൻ. ആരാണ് ഏറ്റവും മുന്നിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സിഹത്ത് സാർ, അനത് ഏറ്റവും ശരിയായ വ്യവഹാരത്തിലേതാണ്, ബുഖാരിൻ്റെതാണ്. പക്ഷെ നല്ല തർത്തി, ഭംഗിയുള്ള തർത്തി പഠിക്കാൻ ഏറ്റവും നല്ലത്, അങ്ങനെ ഭംഗിയുള്ള ഒരു തർത്തി പറഞ്ഞതാണ് മുസ്ലിമിൻ്റെതാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ആവശ്യമില്ലെങ്കിൽ ആവർത്തിക്കുകയില്ല എന്നാണ് ഇമാം മുസ്ലിം പറഞ്ഞത്. الله أعلم، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.